പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും. ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രൈസ് ദി ലോർഡ്. ലൂസിനെ ബെഥേലാക്കി മാറ്റിയ ദൈവ പ്രത്യക്ഷത എന്നുള്ള ഒരു വചന ചിന്തയാണ് തുടർന്നല്പസമയം നാം ധ്യാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. യാക്കോബിനുണ്ടായ ഒരു ദൈവിക പ്രത്യക്ഷതയെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. നമുക്കേവർക്കും പരിചിതമായൊരു സംഭവമാണത്. യാക്കോബ് ബേർശേവയിൽ നിന്നും ഹാരാനിലേക്ക് പോകുന്ന യാത്ര. ആ യാത്ര ഒറ്റയ്ക്കാണ്, ആരും കൂടെ ഇല്ല. എന്നാൽ ഒരു കാര്യം മാത്രം യാക്കോബിനോട് കൂടെയുണ്ട്. എന്താണെന്നറിയാമോ? ഏറെ ഭയമുള്ളിലുണ്ട്. എന്താ കാരണം? സഹോദരന് ലഭിക്കേണ്ട ആ അനുഗ്രഹങ്ങൾ ചതിവിൽ നേടിയെടുത്തത് കൊണ്ടുള്ള ഒരു ഭയം. സഹോദരനെക്കുറിച്ചുള്ളൊരു ഭയം തന്നെ ഉള്ളിലുണ്ട്. ഏത് സമയം സഹോദരൻ വന്ന് തന്നെ ആക്രമിക്കുമോ എന്നുള്ളൊരു ഭയം. അതുമായിട്ട് താൻ യാത്ര പുറപ്പെടുകയാണ്. സമയം രാത്രിയായി. മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് കല്ലെടുത്ത് തലയിണയായി വെച്ച് കിടന്നുറങ്ങി. മറ്റൊന്നുമില്ലെങ്കിലും ആരെങ്കിലും കല്ല് തലയിണയായി വയ്ക്കുമോ? ഒരിക്കലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. കല്ല് തലയിണയായി വെക്കുവാനുള്ള ഒരു സാധനമല്ല, ഒരു വസ്തുതയല്ല, അതിനുള്ള യോഗ്യമായൊരു അനുഭവമല്ല, ഒരു വസ്തു അല്ല. എന്നാൽ യാക്കോബ് കല്ല് തലയിണയായി വെച്ച് കിടന്നുറങ്ങുകയാണ്. യാക്കോബ് നല്ല ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിൽ താനൊരു സ്വപ്നം കണ്ടു. അതിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ ആ സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയാണ്, അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്നൊരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. തുടർന്ന് യഹോവയായ ദൈവം യാക്കോബിനോട് സംസാരിക്കുന്ന ശബ്ദമാണ് 13-ാം വാക്യങ്ങൾ. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരളി ചെയ്തത് നിവർത്തിക്കും. ഹോവിയായ ദൈവം സ്വർഗത്തിൽ നിന്ന് യാക്കോബിനോട് പ്രത്യക്ഷനവനോട് സംസാരിച്ച വചനമാണ് നാം വായിച്ച് കേൾപ്പാനിടയായി തീർന്നത്. നോക്കുക, എത്ര ശ്രേഷ്ഠമേറിയൊരു അനുഭവമാണ് യാക്കോബിനുണ്ടായത്. അതും എപ്പോഴാണ്? ഏകാന്തയുടെ അനുഭവത്തിൽ, രാത്രിയുടെ അനുഭവത്തിൽ, ഉള്ളിൽ വളരെ ഭയം കെട്ടിക്കിടക്കുന്ന സമയത്ത്, കല്ല് തലയിണയായി വെച്ച് കിടക്കുന്നുറങ്ങുമ്പോൾ ദൈവിക ദർശനം അവനുണ്ടായി. ദൈവിക ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവിക പ്രത്യക്ഷത യാക്കോബിൻ്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരുത്തിയാണുണ്ടായത്. ചില മാറ്റങ്ങളെക്കുറിച്ച് ആ തുടർന്നുള്ള വചനത്തിലുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, താൻ തലയിണയായി വെച്ച കല്ല് പിന്നീട് ഒരിക്കലും തലയിണയായി ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല, അതിനെ ഒരു തൂണായി അതിന്മേൽ എണ്ണയൊഴിക്കുകയും അത് ദൈവത്തിൻ്റെ ആലയമായി തീരുകയും ചെയ്തു. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലും 22-ാമത്തെ വാക്യത്തിലും അത് കാണുവാൻ കഴിയും. 18-ാം വാക്യം, യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റു, തലയിണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അപ്പോൾ തലയിണയായി വെച്ചിരുന്ന കല്ലിപ്പോൾ തൂണായി, അതിന്മേൽ എണ്ണയൊഴിക്കത്തക്കുള്ള അനുഭവമുണ്ടായി. ഇനി 22-ാമത്തെ വാക്യം, ഞാൻ തൂണായി നിർത്തി ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തലയിണയായി, ആരുമില്ലാത്ത ഒരു രാത്രിയിൽ ഹല്ലേലൂയ, കല്ലെടുത്ത് തലയിണയായി വെച്ച് ആ കല്ലിനെ മാറ്റിയെടുത്ത് ഒരു തൂണാക്കി അതിന്മേൽ എണ്ണയൊഴിക്കത്തക്ക അനുഭവം ഉണ്ടാക്കി അത് ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റിയത് ആ അന്ന് രാത്രി യാക്കോബ് കണ്ട ദൈവിക പ്രത്യക്ഷതയും ദൈവത്തിൻ്റെ ശബ്ദവുമാണ്. രണ്ടാമത്, അവിടെ ഉണ്ടായ മാറ്റം കിടന്നുറങ്ങിയ സ്ഥലത്തിന് വന്ന മാറ്റമാണ്. അതിൻ്റെ പേര് ലൂസ് എന്നായിരുന്നു. എന്നാൽ അത് മാറി അതിൻ്റെ പേര് ബെഥേൽ എന്നായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാരംഭമായി നാം വായിച്ച് കേട്ടത് 19-ാമത്തെ വാക്യം. അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ലൂസ് എന്നതിന് ബദാം വൃക്ഷം എന്നാണ് അർത്ഥം. എന്നാൽ ബെഥേൽ എന്നതിൻ്റെ അർത്ഥമല്ലേ, അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഭവനമെന്നാണ്. അപ്പോൾ ബദാം വൃക്ഷത്തെ ദൈവത്തിൻ്റെ ഭവനമാക്കി മാറ്റിയത് ദൈവിക പ്രത്യക്ഷതയാണ്. ദൈവിക ദർശനമാണ്. പ്രൈസ് ലൂസിനെ ബഥേലാക്കി മാറ്റി. മൂന്നാമത്തെ കാര്യം യാക്കോബിൻ്റെ തീരുമാനമാണ്. മൂന്നാമത്തെ വിഷയം എന്താണ്? യാക്കോബിൻ്റെ തീരുമാനം, അതിൻ്റെ 22-ാം വാക്യം അവസാന ഭാഗം. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞു. അത് യാക്കോബിൻ്റെ ജീവിതത്തിൽ ആദ്യമേ ചെയ്തൊരു കാര്യമായിട്ടാണ് തിരുവചനത്തിൽ കൂടെ നമുക്ക് കാണിട്ട് കഴിയുന്നത്. അതുവരെ തൻ്റെ അവകാശവും സഹോദരൻ്റെ അവകാശവും കൂടെ വാങ്ങിയെടുത്ത് യാക്കോബ് ദൈവത്തിന് കൊടുക്കുവാനൊരു തീരുമാനമെടുക്കുകയാണ്, ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള തീരുമാനമെടുക്കുകയാണ്. എന്താണ്? തനിക്ക് ലഭിക്കുന്ന സകല വരുമാനത്തിൻ്റെയും ദശാംശം ദൈവത്തിന് കൊടുക്കുക എന്ന് തീരുമാനിച്ചു. അതുവരെ യാക്കോബ് തൻ്റെ സ്വത്തുക്കൾ അനുഭവിക്കുക മാത്രമല്ല തൻ്റെ സഹോദരൻ്റേത് കൂടെ നേടിയെടുക്കുന്ന സ്വഭാവമായിരുന്നു യാക്കോബിൻ്റേത്. എന്നാൽ അന്ന് താനൊരു തീരുമാനമെടുത്തു, എനിക്ക് ദൈവം തരുന്ന സകലത്തിലും ഞാനവന് ദശാംശം കൊടുക്കും തീരുമാനമെടുത്തു. ഈ വലിയ മാറ്റമാണ് ദൈവിക പ്രത്യക്ഷതയാൽ യാക്കോബിനുണ്ടായത്. ഒന്ന്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, തലയിണയായി വെച്ച കല്ല് ഹല്ലേലൂയ സ്തോത്രം തൂണായി, അതിന്മേൽ എണ്ണയൊഴിച്ചു, അത് ദൈവത്തിൻ്റെ ആലയമായി. രണ്ട്, കിടന്നിരുന്ന സ്ഥലത്തിൻ്റെ മാറ്റം വന്നു. അത് ബദാം വൃക്ഷമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ദൈവത്തിൻ്റെ ഭവനമായി തീർന്നു. മൂന്ന്, അതുവരെയും ഹല്ലേലൂയ കിട്ടുന്നതെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നവൻ തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി എൻ്റെ ദേശാംശം മാറ്റിവെക്കുമെന്ന്. പ്രിയരെ, നാം അനുഭവിക്കുന്ന ദൈവിക സാന്നിധ്യം നമ്മുടെയും പ്രൈസ് ദ ലോർഡ് ജീവിതത്തിന് രൂപാന്തരത്തിനും തീരുമാനത്തിനും സമർപ്പണത്തിനും കാരണമായി തീരുന്നുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ കരുണയുള്ള കർത്താവേ, സ്വർഗപിതാവേ, ഞങ്ങൾ ആരാധനയിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, ഹല്ലേല കൂട്ടായുള്ള ആരാധനയിലൊക്കെ ലഭിക്കുന്ന ദൈവിക സാന്നിധ്യവും ദൈവിക പ്രത്യക്ഷതയും ദൈവിക ഇടപാടുകളും ഞങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റമായി തീരുവാൻ, ഒരു വിടുതലായി തീരുവാൻ, ഒരു സമർപ്പണമായി തീരുവാൻ കർത്താവിടയാക്കേണ്ടതിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.